ഒരു മീറ്റിംഗിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വരുന്നു എന്നതല്ല സർവപ്രധാനമായ കാര്യം. ആ പ്രസംഗകൻ ജനത്തോട് പങ്കുവെക്കുന്ന ദൈവത്തിന്റെ വചനമാണ് പ്രധാനപ്പെട്ട കാര്യം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എഹസ്കേൽ പ്രവചനത്തിന്റെ ഒടുവിലത്തെ പ്രധാന ഭാഗത്തിന്റെ പഠനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. 33-ാം അധ്യായത്തിൽ ഇത് ആരംഭിക്കുന്നു. 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിന്റെ മഹത്വത്തെയും വരുവാനിരിക്കുന്ന സഹസ്രാബ്ദ യുഗത്തിന്റെ മഹിമയെയും നാം കാണാൻ പോകുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ 32-ാം അധ്യായത്തോടെ അവസാനിച്ചിരിക്കുന്നു. ഇവയിൽ ചില രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് തൊട്ട് കിടക്കുന്നവയായിരുന്നു. അവർ ഇസ്രായേലുമായി വളരെ അടുപ്പത്തിലും ആയിരുന്നു. നിശ്ചയമായും അവരുമായി അവർക്ക് രക്തബന്ധം തന്നെയും ഉണ്ടായിരുന്നു. യെരുശലേമിന്റെ നാശത്തിനു മുമ്പുണ്ടായിരുന്ന ഈ പ്രവചനങ്ങൾ നൽകപ്പെട്ടത് ഇപ്പോൾ നാം ഈ പ്രവചന പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്, അതായത് യെരുശലേമിന്റെ നാശത്തിന് ശേഷമുള്ള പ്രവചനത്തിലേക്ക്. 33 മുതൽ 48 വരെയുള്ള ഭാഗത്ത് യെരുശലേമിന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള എഹസ്കേലിന്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഹസ്കേൽ ഇവിടെ പിന്നെയും യെരുശലേമിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ദേശമാണ് അവന്റെ പ്രവചന വിഷയം, പക്ഷേ അവന്റെ സന്ദേശം വളരെ വ്യത്യസ്തമാണ്. ശ്രദ്ധിക്കുക, 25-ാം അധ്യായം വരെയും സകലവും യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ പ്രവചിച്ചതുപോലെ തന്നെ അക്ഷരികമായി യെരുശലേം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും അവൻ വരുവാനുള്ള സഹസ്രാബ്ദ രാജ്യത്തിന്റെ ഭാവിയിലേക്ക് നോക്കുകയാണ്. അതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം വീണ്ടും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്തേക്ക്. അത് ഈ ഭാഗത്തെ വളരെ ശ്രദ്ധേയമാക്കി തീർക്കുന്നു. എഹസ്കേലിന്റെ നിയോഗം ഇവിടെ പുതുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതുവരെ അവൻ നല്ലൊരു ജോലി ചെയ്തു എന്നുള്ള പ്രശംസയും കൂടി അവന് ഇപ്പോൾ ലഭിക്കുന്നു. ഇവിടെ മുതൽ അവൻ പറയാൻ പോകുന്നത് പ്രവാസത്തിലുള്ളവരോടാണ്. അവർ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ജീവിക്കണമെന്ന് അവൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പ് തങ്ങളുടെ പാപം നിമിത്തം ഈ പ്രവാസികൾക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭാവിയിൽ ഇസ്രായേൽ മക്കൾക്ക് വരാനിരിക്കുന്ന പ്രത്യാശ എഹസ്കേൽ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് വിശ്വാസികൾക്കും ഒരു പ്രത്യാശയുണ്ട്. അത് മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ ചെയ്യുന്ന എന്തിലെങ്കിലും കേന്ദ്രീകരിച്ചുള്ളതല്ല. നമുക്കിന്നുള്ള പ്രത്യാശ ഒരു തത്വജ്ഞാനമല്ല, ഒരു സിദ്ധാന്തമല്ല. നമ്മുടെ പ്രത്യാശ ദൈവവചനത്തിൽ ആകുന്നു അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തോ അത് ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള പ്രത്യാശ. ഇക്കാലത്തെ ദൈവമക്കളുടെ മാർഗദർശക തത്വം അതാണ്. ഇസ്രായേൽ സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒന്നല്ല അത്. നാം യഥാർത്ഥത്തിൽ പുതിയ യെരുശലേമിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിത്യതയിലേക്ക്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും മുമ്പിലുള്ളത് അതത്രേ. പ്രവാചകന് ലഭിച്ച പുതിയ നിയോഗം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 33-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യെഹസ്കേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയോഗം തന്റെ എഴുത്തുകളോട് വളരെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് സ്വന്തമായ ചിന്തകളോ തത്വങ്ങളോ അല്ല, ഇത് ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാണ്. അവൻ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 33:2-4 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്നവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. നോക്കുക, ദൈവം അവനെ ഒരു പട്ടണത്തിന്റെ കാവൽക്കാരനായി ചിത്രീകരിക്കുകയാണ്. അക്കാലത്തെ പ്രധാനപ്പെട്ട മിക്കവാറും പട്ടണങ്ങൾ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. പട്ടണത്തിന്റെ അധികാരി പട്ടണത്തിൽ ആരും അതിക്രമിച്ച് കടക്കാതിരിക്കാൻ കാവൽക്കാരനെ നിയോഗിച്ചുമിരുന്നു. കാവൽക്കാരൻ മതിലിനു മുകളിൽ നിന്ന് രാത്രി മുഴുവനും പട്ടണത്തെ കാവൽ ചെയ്യുമായിരുന്നു. ഒരു രാത്രിയിലെ കാവലിന് പലർ മാറി മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ആ സന്ദർഭം താങ്കൾ ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. രാത്രിയിൽ കാവൽ അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ഇരുട്ടിൽ യാതൊരു ശത്രുവും പട്ടണത്തിലേക്ക് നടന്നടുക്കുന്നതിന്റെ ലക്ഷണമൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചു പറയും, എല്ലാം സുരക്ഷിതമായിരിക്കുന്നു എന്ന്. എന്നാൽ കള്ളപ്രവാചകൻ ചെയ്തതെന്താണെന്നോ, അവരും വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭമായിരിക്കുന്നു, പട്ടണം സുരക്ഷിതമായിരിക്കുന്നു എന്ന്. പക്ഷേ ശത്രു അപ്പോൾ പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ സാധിക്കാത്ത വിധം അവർ അന്ധരായിരുന്നു. എന്നാൽ എഹെസ്കേൽ വിശ്വസ്തനായ ഒരു കാവൽക്കാരനായിരുന്നു. ശത്രു വരുന്നത് അവൻ കണ്ടു. അത് ജനത്തോട് അവൻ വിളിച്ചു പറഞ്ഞു, അതെ, ബാബേൽ എന്ന ശത്രു വരികയായിരുന്നു. ആറാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, 33 അധ്യായത്തിന്റെ 6 വാക്യം. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ഇപ്പോഴിതാ ജനങ്ങൾ അവരുടെ പാപത്തിന്റെ പേരിൽ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാവൽക്കാരനായിരിക്കും അതിന്റെ ഉത്തരവാദി. എഹെസ്കേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കള്ളപ്രവാചകർ അത് ചെയ്തില്ല. എഹെസ്കേൽ നല്ല വേല ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട്, 7 വാക്യം. അതുപോലെ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. എഹെസ്കേൽ തനിക്ക് ലഭിച്ച നിയോഗം നിവർത്തിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, 8 വാക്യം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നോക്കുക, ദുഷ്ടന്മാരോട് അവർ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. ജനങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ കൂടിയും എഹെസ്കേൽ അത് വിശ്വസ്തതയോടെ ചെയ്തു. ഒരു കാവൽക്കാരന് തന്റെ പേരിൽ കുറ്റം വരാതിരിക്കാനുള്ള ഒരേ ഒരു കാര്യം മുന്നറിയിപ്പ് വിളിച്ചു പറയുക എന്നതാണ്. ഇന്ന് ദൈവവചനം പ്രഘോഷിക്കുന്നവർക്ക് അതിന്റെ ഫലത്തെക്കുറിച്ച് വലിയ ആവശ്യബോധമില്ലാതെയായിരിക്കുന്നു. അനേകരും പറയുന്നത്, നമുക്കൊരു സുവിശേഷകനെ കണ്ടെത്താം, അയാൾക്ക് ഫലം നേടാൻ കഴിയും എന്നത്രേ. എന്റെ സുഹൃത്തെ, ഒരു മീറ്റിംഗിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വരുന്നു എന്നതല്ല സർവ്വപ്രധാനമായ കാര്യം. ആ പ്രസംഗകൻ ജനത്തോട് പങ്കുവെക്കുന്ന ദൈവത്തിന്റെ വചനമാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മീറ്റിംഗിൽ കടന്നു വരുന്ന ജനക്കൂട്ടത്തെ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ആശീർവാദത്തിന് ശേഷം കടന്നുപോകുന്നവരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. എന്നെ തെറ്റിദ്ധരിക്കരുത്, മീറ്റിംഗിൽ ആളുകൾ ധാരാളം വരുന്നത് നല്ലതല്ലെന്നോ ഇഷ്ടമില്ലെന്നോ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു ദേശത്ത് ഒരു മീറ്റിംഗ് നടത്തിയാൽ ആ ദേശത്തുള്ള ഒരു വ്യക്തി പോലും ശേഷിക്കാതെ എല്ലാവരും കടന്നു വരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ആ മടങ്ങിപ്പോകുന്നവരെ ഞാൻ വാസ്തവത്തിൽ ദാഹത്തോടെ നോക്കും. അവർക്ക് ദൈവവചനത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിക്കും. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. സുഹൃത്തെ, നമ്മുടെ ഹൃദയത്തിൽ ഉത്കണ്ഠ ഉണ്ടാക്കേണ്ടത് അതായിരിക്കണം. തെറ്റായ ജനക്കൂട്ടത്തെയായിരിക്കും നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നാം പറഞ്ഞെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് വന്നേക്കാം. എനിക്കൊരു അപ്പച്ചനെ പരിചയമുണ്ട്. കൺവെൻഷനായ കൺവെൻഷനൊക്കെ അപ്പച്ചൻ പോകും, ഇത്തിരി ദൂരത്തായാലും പോകും. തിരിച്ചു വന്ന അപ്പച്ചൻ പറയും, ഹായ്, ആ പ്രസംഗം കേൾക്കേണ്ടതായിരുന്നു. ഹോ, എന്ത് രസമായിരുന്നെന്നോ. അപ്പച്ചന്റെ വർണ്ണന കേട്ടാൽ അതിന് പോകാത്തതുകൊണ്ട് നമ്മുടെ പകുതി ആയുസ് നഷ്ടമായല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ പറയുന്ന അപ്പച്ചനുണ്ടല്ലോ, അതിനുശേഷം പിന്നെയും പോകുന്നത് പതിവ് പോലെ ആ മദ്യഷാപ്പിലേക്കായിരിക്കും. പ്രിയ സുഹൃത്തെ, ദൈവവചനം ശ്രവിക്കുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്നുവോ എന്നതാണ് നാം ഉറപ്പാക്കേണ്ടത്. അവൻ തന്റെ പാപത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ടില്ലെങ്കിൽ അതെ, അവൻ കേട്ടത് വെറും സമൃദ്ധിയുടെ സുവിശേഷം മാത്രം ആകുന്നു. കെട്ടുകഥകളും സരസ സംഭാഷണവും മാത്രം കേട്ട് നല്ലതായിരുന്നു എന്ന അഭിപ്രായവും പറഞ്ഞ് പിന്നെയും പഴയ പാപജീവിതത്തിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ ആ പ്രസംഗകൻ അതിന് ഉത്തരവാദിയാകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തന്റെ കർത്തവ്യത്തെ നിരസിച്ചതിന് അയാൾ ദൈവമുൻപാകെ ഉത്തരം പറയേണ്ടി വരും. അതെ, ദൈവത്തിന്റെ ഹൃദയഭാരമാണ് സുഹൃത്തെ നാം പങ്കുവയ്ക്കേണ്ടത്. ജനത്തിന് ഇഷ്ടമുണ്ടോ എന്നതല്ല, അവർക്കാവശ്യമായതെന്തോ അതാണ് നാം നൽകേണ്ടത്. എന്നുകണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ വിളമ്പണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്നേഹത്തോടെ സത്യം സംസാരിക്കുവാൻ നാം ഒരിക്കലും മടിക്കരുത്. 11 വാക്യം, എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്ര എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, തിരിവീൻ ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. നോക്കുക, ന്യായം വിധിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നല്ല ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്. യെശയ്യാവ് പറഞ്ഞത് താങ്കൾ ഓർക്കുന്നില്ലേ, ന്യായവിധി എന്നത് ദൈവത്തെ സംബന്ധിച്ച് അസാധാരണമായ ഒരു പ്രവൃത്തിയാണ് എന്നത്ര യെശയ്യാവ് പറഞ്ഞത്. ദൈവം അവരെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയാനും ജീവൻ പ്രാപിക്കാനും ദൈവം തിടുക്കം കാട്ടുകയാണ്. ദൈവം അതിനുവേണ്ടിയിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവം എത്ര കരുണാസമ്പന്നനാകുന്നു എന്ന കാര്യം മറക്കരുത്. എന്നാൽ ജനത്തിന്റെ പ്രതികരണം നോക്കൂ, ഞാൻ ഇനി 17 വാക്യം വായിക്കാം. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു, അവരുടെ വഴി അത്രേ ചൊവ്വില്ലാതിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് മറ്റൊരു പരാതി ഉണ്ടായിരുന്നതായി നാം കാണുന്നു. ദൈവത്തിന്റെ ന്യായവിധി നന്നായിരുന്നില്ല എന്നത്രേ അവർ പറയുന്നത്. പ്രവാസികൾക്കിടയിൽ ചില നല്ല മനുഷ്യരുണ്ടായിരുന്നു, എന്നിട്ടും അവർ എല്ലാവരും ഒരുപോലെ ന്യായം വിധിച്ചു എന്നാണ് അവരുടെ പരാതി. 18 വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്താ ഈ വാക്യം താങ്കൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കിയോ? ആർക്കെങ്കിലും രക്ഷ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്. ദൈവം ഇവിടെ പറയുന്നത് തന്റെ മക്കളിൽ ആരെങ്കിലും പാപത്തിലായിരിക്കുന്നു എങ്കിൽ താൻ അവരെ ശിക്ഷിക്കുമെന്നത്രേ. 1 കൊരിന്ത്യർ 11:31 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും ഇതുതന്നെയാണ്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നത്രേ. യോഹന്നാനിലൂടെ ദൈവം പറയുന്നു മരണത്തിനുള്ള പാപമുണ്ട് എന്ന്. എങ്ങനെയുള്ള മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ്, രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല, അതായത് ആത്മീയ മരണത്തെക്കുറിച്ചല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് ഒരു സമയം കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷണത്തെക്കുറിച്ച് അനേകരും അത്ര ഗൗനിക്കുന്നില്ല എന്നത് ആശ്ചര്യകരമാണല്ലോ. ഇവിടുത്തെ ഊന്നൽ വ്യക്തിപരമായ നമ്മുടെ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥയെക്കുറിച്ചാണ്. ദൈവത്തിന് പ്രസാദമായിട്ടാണോ താങ്കൾ ജീവിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് അതറിയാം. ദൈവവചനപ്രകാരം താങ്കളെ ആത്മപരിശോധന നടത്തുമ്പോൾ താങ്കൾക്കും അതറിയാം. അതെ, തന്നെത്താൻ ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് സുഹൃത്തെ. 19 വാക്യം, എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. താൻ ചെയ്യുന്നതെന്തിലും ദൈവം നീതിമാനാകുന്നു സുഹൃത്തെ. ദുഷ്ടതയിൽ ജീവിച്ച ഒരുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ താൻ അവനെ രക്ഷിക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ, 20 വാക്യം, എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഈ പ്രവാസത്തിൽ പോയവരുടെ കൂട്ടത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും ഉണ്ടായിരുന്നു. ദുഷ്ടന്മാരോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഇവരും പക്ഷെ പ്രവാസത്തിലായി. അതുകൊണ്ട് അവർ പരാതി പറയുകയാണ്, ദൈവം ചെയ്തത് ശരിയായില്ല എന്ന പോലെ അവർ പരാതി പറയുന്നു. പ്രിയ സഹോദര, താങ്കളും ഞാനും പലപ്പോഴും ഇതേ കാര്യം തന്നെ ചെയ്യാറില്ലേ? ഉദാഹരണത്തിന്, നാം എന്തുമാത്രം നികുതികളും ഇൻഷുറൻസ് തുകയുമാണ് കൊടുക്കുന്നത്. കാരണമെന്താ? മദ്യപാനികളുടെ, സ്വാർത്ഥമതികളായ ആളുകളുടെ, അവരുടെ വലിയ ചെലവ്, അതുപോലെ എന്തുമാത്രം അനാവശ്യ ചെലവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മദ്യപിക്കുന്നില്ല, പക്ഷേ മദ്യപിക്കുന്നവർക്കായി എനിക്ക് ചെലവിടേണ്ടി വരുന്നു. കാരണം നാം ഈ രാഷ്ട്രത്തോട് താരതമ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തോട് താരതമ്യപ്പെട്ടതിനാൽ ഇസ്രായേലിലെ നല്ല മനുഷ്യർ ദുരിതം സഹിക്കുകയായിരുന്നു. ദൈവം അവരോട് പറയുന്നത് നോക്കൂ, ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. അതായത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ന്യായം വിധിക്കുമെന്ന്. പ്രിയ സുഹൃത്തെ, താങ്കൾ ആരു തന്നെയും ആയിക്കൊള്ളട്ടെ, ഒരു ദിവസം ന്യായവിധിക്കായി താങ്കൾക്ക് ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ താങ്കൾ ചെയ്ത പാപത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. പക്ഷേ താങ്കളുടെ രക്ഷ നഷ്ടപ്പെടില്ല. താങ്കൾ ഒരു നഷ്ടപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാകുന്നുവെങ്കിൽ, ഒരു വിധത്തിലും ദൈവത്തിൽ യാതൊരു അവകാശവാദവും നടത്താൻ താങ്കൾക്കാവില്ല. പുതിയ നിയമത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 1 പത്രോസ് 3:12 നാം കാണുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ദുഷ്ടന്മാരുടെ പ്രാർത്ഥന താൻ കേൾക്കുന്നില്ലെന്ന് ദൈവം പറയുന്നില്ല. അവൻ പറയുന്നത് നീതിമാന്മാരുടെ പ്രാർത്ഥന താൻ കേൾക്കുന്നു എന്ന് മാത്രമാണ്. അതിന്റെ ധ്വനി എന്താണ്? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കാൻ യാതൊരു കടപ്പാടും തനിക്ക് തോന്നുന്നില്ല എന്നത്രേ. തെറ്റിദ്ധരിക്കേണ്ട, രക്ഷയ്ക്കായി ആ വ്യക്തി വിളിച്ചപേക്ഷിക്കുകയാകുന്നു എങ്കിൽ തീർച്ചയായും ദൈവം അത് കേൾക്കും, ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടുത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെടാത്ത ഒരുവന് ദൈവത്തോട് യാതൊരു അവകാശവാദവും നടത്താൻ ആവില്ല എന്നതാണ്. അയ്യോ, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്റെ ദൈവമേ എന്ന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം താങ്കൾ അറിയണം, ആ വ്യക്തിക്ക് ദൈവത്തിന്റെ കരുണയിൽ യാതൊരു അവകാശവുമില്ലെന്ന്. നഷ്ടപ്പെട്ട ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ദൈവം അതിൽ നീതിമാനാകുന്നു. സുഹൃത്തെ, ദൈവത്തിന്റെ ലോകത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നതെന്ന കാര്യം ചിലപ്പോൾ നാം മറന്നുപോകുമല്ലേ. 21 നോക്കിക്കാട്ട്, ഞങ്ങളുടെ പ്രവാസത്തിന്റെ 12-ാം മാസം 5-ാം തീയതി യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എന്റെ അടുക്കൽ വന്ന് നഗരം പിടിക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഹസ്കേൽ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ദൈവം അത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. പട്ടണത്തിന്റെ വീഴ്ചയെക്കുറിച്ചുള്ള വാർത്ത അവരുടെ ചെവിയിലെത്തിയപ്പോൾ അത് അവരെ തീർത്തും സ്തബ്ധരാക്കിയിട്ടുണ്ട്. ആ വാർത്ത അവരെ നടുക്കിക്കളഞ്ഞു. അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇതുപോലൊരു കാര്യം സംഭവിക്കുമെന്ന്. ഈ വാർത്ത വന്ന അന്ന് തന്നെ എഹസ്കേലിന്റെ ഭാര്യ മരിച്ചു. അപ്പോൾ അവനോട് ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയെ നീ ഓർത്തിട്ട് മൃതവിലാപം കഴിക്കരുത്. ഞാൻ ഈ ജനത്തിന്റെ പട്ടണം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതവർ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യെരുശലേം പട്ടണത്തെ ഞാൻ നശിപ്പിക്കയില്ല എന്ന് അവർ ചിന്തിക്കുന്നു. ഞാൻ പാപത്തെ ശിക്ഷിക്കും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാനത് ചെയ്യും. അതുകൊണ്ട് ഭാര്യയെപ്രതി നീ വിലപിക്കരുത്. ആ പട്ടണം അതിന്റെ പാപം മൂലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സമയത്ത് മനസ്സിലാക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, ചാടിപ്പോയവൻ വരുന്നതിന്റെ തലേനാൾ വൈകുന്നേരം യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. രാവിലെ അവൻ എന്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് യഹോവ എന്റെ വായ് തുറന്നിരുന്നു. അങ്ങനെ എന്റെ വായ് തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെയിരുന്നില്ല. 24-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് ദൈവം എഹസ്കേലിനോട് പറഞ്ഞത് താങ്കൾ ഓർക്കുന്നില്ലേ. അതിനുശേഷം 25 മുതൽ 33 വരെ യെരുശലേമിനെക്കുറിച്ചുള്ള യാതൊരു പ്രവചനവും നൽകിയിരുന്നില്ല. അവൻ യെരുശലേമിന് ചുറ്റുമുള്ള ജാതികളെക്കുറിച്ചുള്ള പ്രവചനമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും 33-ാം അധ്യായത്തിൽ ദൈവം അവനോട് പറയുകയാണ്, എനിക്കിനിയും ചില ദൂതുകൾ യെരുശലേമിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന്. 23-ഉം 24-ഉം വാക്യങ്ങൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ പലരാകുന്നു, ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു. നോക്കിക്കേ, അബ്രഹാമിനെ ദൈവം എങ്ങനെ പരിപാലിച്ചു എന്ന് ഈ ജനം ഓർക്കെയാണ്. അബ്രഹാം ഏകനായിരുന്നു, ഇവരോ ഇപ്പോൾ ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ദൈവം അവരെ കരുതും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. അബ്രഹാമും അവരും തമ്മിൽ എത്ര വലിയ അന്തരമുണ്ട്! ഈ യാഥാർത്ഥ്യം അവർ മറന്നുകളയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ ഈ ജനം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. 28-ാം വാക്യം നോക്കിക്കാട്ട്, ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും, അതിന്റെ ബലത്തിന്റെ പ്രതാപം നിന്നുപോകും, ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴിപോകാതെ വണ്ണം ശൂന്യമായിത്തീരും. നോക്കുക, ഈ ജനത്തിന്റെ പാപം മൂലം ന്യായവിധി വരുന്നത് അവരുടെ മേൽ മാത്രമല്ല, ആ ദേശത്തിന്മേലും അത് വന്നിരിക്കുന്നു. മുപ്പതാം വാക്യം, മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു, യഹോവിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്നു കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താൻ താന്റെ സഹോദരനോടും പറയുന്നു. ഏതായാലും ജനം ഇപ്പോൾ ഒന്ന് കുലുങ്ങിയിരിക്കുന്നു. അവർ ഇപ്പോൾ എഹസ്കേലിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ അത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. മുപ്പത്തിയൊന്നാം വാക്യം, സംഘം കൂടി വരുന്നതുപോലെ അവർ നിന്റെ അടുക്കൽ വന്നു, എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്നു, നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. പുറമെ നോക്കിയാൽ അവർ ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് തോന്നും. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കാൻ അവർക്കിപ്പോൾ നല്ല ഉത്സാഹമാണ്. പക്ഷേ അവനെ അനുസരിക്കാൻ ഒട്ടും താൽപ്പര്യവുമില്ല. നമ്മുടെ ഇക്കാലത്തും പള്ളിയിൽ പോകുന്നവരെ പോലെ ആയിരുന്നു അവർ എന്ന് തോന്നുന്നു. കൺവെൻഷന് പോകാനും നല്ല പ്രസംഗം കേൾക്കാനും ഇന്ന് ആളുകൾക്ക് വളരെ താൽപ്പര്യമാണ്. പക്ഷേ അവർ കേൾക്കുന്നതെന്തോ അത് അവരെ രൂപാന്തരപ്പെടുത്തുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് ഇക്കാലത്തും പ്രസക്തമാണ്. താൻ പറഞ്ഞു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീനെന്ന്. യാക്കോബ് 1:22. പ്രവാസത്തിലായിരുന്നവരെക്കുറിച്ച് ദൈവം പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. അവർ എന്റെ വചനം കേൾക്കും, പക്ഷേ അവർ അതിനെ അനുസരിക്കയില്ല. 32-ഉം 33-ഉം വാക്യങ്ങളിൽ, നീ അവർക്ക് മധുര സ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ലതാനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്നറിയും. ഇപ്പോൾ ഇതാ യെരുശലേം വീണുപോയിരിക്കുന്നു, യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ തന്നെ. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കും അവൻ യഥാർത്ഥ പ്രവാചകനാണെന്ന് അവർക്കറിയാം. അത് മാത്രമല്ലേ അവൻ അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്? ദൈവത്തിന്റെ വചനങ്ങളെ അവൻ അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ അത് അനുസരിച്ചിട്ടില്ലെന്നും അവരറിയും. പ്രിയ സുഹൃത്തെ, അവിശ്വാസം ബോധപൂർവമാകുന്നു, അത് മനഃപൂർവം തന്നെയാണ്. ദൈവം പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ മനോഭാവമുണ്ട് എന്നതല്ല അതിന് കാരണം. യഥാർത്ഥ കാരണം തങ്ങളുടെ പാപത്തെ ഉപേക്ഷിക്കാൻ മനുഷ്യന് മനസ്സില്ല എന്നതാണ്. ഇവിടെ എഹെസ്കേലിന് മുമ്പിലുള്ള ജനത്തിന്റെ പ്രശ്നവും ഇതായിരുന്നു. അവർ എഹെസ്കേലിൽ നിന്നും ദൈവവചനം കേൾക്കാനും അവനെ സമീപിക്കാനും തയ്യാറായി. പക്ഷേ അതെന്തുതന്നെ ആയാലും അവരിൽ അത് ഒട്ടും മാറ്റം വരുത്തിയില്ല, അത് അവരെ സ്വാധീനിച്ചില്ല. ദൈവം എഹെസ്കേലിനോട് പറയുകയാണ്, ഈ ജനക്കൂട്ടം നിന്നെ കബളിപ്പിക്കാനിടയാകരുത്. അവർ നിന്റെ അടുത്ത് വരുന്നതും വചനം കേൾക്കുന്നതുമൊക്കെ ശരി തന്നെ, പക്ഷേ നീ പറയുന്നതിനെ അവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പക്ഷേ നീ പറയുന്നതിനെ അവർ ശ്രദ്ധിക്കും എന്ന് ചിന്തിക്കരുത്. അവർ ഒരിക്കലും വചനം അനുസരിക്കുന്നവരല്ല. സ്നേഹത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അവർ ഇപ്പോഴും അതെ പാപവഴികളിൽ തന്നെ ജീവിക്കുകയാണ്. എന്നിൽ നിന്നും വളരെ അകലെ എന്ന് ദൈവം പറയുന്നു. എത്ര പരിതാപകരമല്ലേ. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഇതുതന്നെയല്ലേ നാം കാണുന്നത് സുഹൃത്തെ? ദൈവത്തിൽ നിന്നും അകലെ മാറി ജീവിക്കുന്നതായ ഒരു കൂട്ടം ജനം. നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായകമായ എത്ര വിലപ്പെട്ട ചിന്തകളല്ലേ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അവന്റെ വഴികളിൽ തന്നെയാകുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാൻ ലഭിച്ചതായ ഈ സന്ദർഭം ഞങ്ങൾ വിനയപൂർവ്വം ഉപയോഗിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. എഹെസ്കേൽ തന്റെ ജനത്തോട് അറിയിച്ച ദൂത് ഇന്ന് ഞങ്ങൾക്കും കർത്താവ് എത്ര പ്രസക്തമാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എഹെസ്കേൽ പ്രവചനത്തിന്റെ സംക്ഷിപ്ത പഠന സഹായി ലഭിക്കേണ്ടവർ എഴുതിയാലും എഹെസ്കേൽ പ്രവചന പുസ്തക പഠനം അവിരാമം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് എത്ര മാധുര്യദായകമാണ് ഈ പ്രോഗ്രാം എന്നറിയുവാൻ ഞങ്ങൾക്ക് ആശയുണ്ട്. അഭിപ്രായങ്ങളും വിയോജിപ്പുകളും എഴുതി അറിയിക്കുന്നത് ഈ പഠനത്തെ കൂടുതൽ സഹായിക്കേയുള്ളൂ. എഴുതുമല്ലോ, ഇന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണം. മറക്കരുത്, മടിക്കേം വരുത്. ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം ഒരിക്കൽ കൂടി, ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024 എന്ന നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.